അപ്പോ സ്വാമികളെ അകത്ത് ശ്രീകോവിലിൽ ചെന്ന് പൂജിക്കാൻ പോലും അവര് പല റെസ്ട്രിക്ഷൻസും ഒക്കെ വെച്ചപ്പോ സ്വാമി എന്ത് ചെയ്തു വെച്ചാൽ ഒരു നാളികേരം വെച്ചിട്ട് ആ നാളികേരത്തിലേക്ക് മീനാക്ഷി ആവാഹനം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ എടുത്തോണ്ട് പോവാണ് ശൃംഗേരിക്ക് എന്ന്. ഇനി ഇവിടെ ആരും വരില്ല, ഭയന്നുപോയി അവര്. രാമേശ്വരത്ത് ചെന്നപ്പോ അതുപോലെ ആ തീർത്ഥം കുളിക്കുമല്ലോ, അതിൽ പണമൊക്കെ വെച്ചിട്ട് ആളുകൾക്ക് പണം വാങ്ങിച്ചിട്ട് അകത്ത് കിടത്തുക എന്നുള്ള സമ്പ്രദായം ഉണ്ടായപ്പോ സ്വാമി വേറെ അടുത്തുള്ള ഒരു തടാകത്തില് ആ തീർത്ഥത്തിനെ ആവാഹനം ചെയ്ത് അദ്ദേഹം അതിൽ ഇറങ്ങി കുളിച്ചിട്ട് പറഞ്ഞു ഇനിമേലാൽ ഈ തീർത്ഥത്തിലാണ് അതുള്ളത്, നിങ്ങളൊക്കെ ഇവിടെ വന്ന് കുളിച്ചാൽ മതി. അതോടുകൂടെ അവർക്ക് പണം കിട്ടാൻ പോവും എന്നുള്ളതായപ്പോ ശരിയായി. മഹാപുരുഷന്മാരുടെ സാന്നിധ്യവും ജ്ഞാനവുമാണ് തീർത്ഥക്ഷേത്രങ്ങളെ തീർത്ഥക്ഷേത്രങ്ങളാക്കണത്. അവർക്ക് സ്വയം അവർ ഹൃദയത്തിൽ ഭഗവാനെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അത് പവിത്രം ചെയ്യുന്നു. ആ തീർത്ഥക്ഷേത്രങ്ങൾ എന്തിനു വേണ്ടിയാ? നമുക്കും ഭഗവത് സാക്ഷാത്കാരവും ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഭൗതിക പുരോഗതിക്ക് വേണ്ടിയാണെന്ന് ധരിച്ചു പോകുമ്പോൾ സാധാരണ ജനങ്ങൾ കൂടുകയും സാധാരണ ജനങ്ങൾ കൂടുമ്പോൾ ഗവൺമെന്റിന് അതിൽ കണ്ണുവരും, രാഷ്ട്രീയക്കാർക്ക് കണ്ണുവരും. അങ്ങനെയാണ് നമ്മളുടെ അമ്പലങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പോ അകമേക്കുള്ള കാശി ആരാൾ അറിയപ്പെട്ടുവോ അവരാണ് പുറമേക്കുള്ള കാശിയെ അറിഞ്ഞവര്, അഥവാ അവരെവിടെ ഇരിക്കുന്നു അത് കാശിക്ഷേത്രമാണ്. അവര് നടമാടുന്ന കാശിയാണ്. ഉള്ളം പെരുങ്കോയിൽ ഊണുടമ്പ് ആലയം വള്ളർപ്പിരാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലന ഇന്ദുകാലാമണിവിളക്കേ. തിരുമൂലർ പാടിയും ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം വള്ളപ്പിരാണാർക്ക് വായു ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലന ഇന്ദുകാലാമണിവിളക്ക്. ഹൃദയം ശ്രീകോവിലാണ്. ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം, ഈ ശരീരം അന്നമയമായ ഈ ശരീരം തന്നെ കോവിലാണ്. വള്ളർപ്പിരാണാർ എന്ന് വെച്ചാൽ ഈശ്വരൻ, ആ ഭഗവാന്. വായു ഗോപുരവാസൽ, ഈ വായു ഗോപുരവാതിലാണെന്നാണ്. വായു ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക്, ചിത്തം നല്ലവണ്ണം ശുദ്ധമായവർക്ക് ജീവൻ ശിവലിംഗം, ഉള്ളിലുള്ള ജീവൻ തന്നെ പരമേശ്വര സ്വരൂപം. കള്ളപ്പുലൻ അഞ്ച് ഇന്ദ്രിയങ്ങളും ഐന്ദുകാലാമണി വിളക്ക്, അഞ്ച് കാല് വിളക്കുകളാണ് അമ്പലത്തിൽ വെക്കുന്ന അഞ്ച് വിളക്ക്, കാൽ വിളക്ക് പോലെ അന്തര്യാമിയായ ഈശ്വരന് മുമ്പിൽ ജ്വലിക്കുന്ന അഞ്ച് ഇന്ദ്രിയങ്ങളും അഞ്ച് വിളക്കുകളാണ്. ഇതൊക്കെ എപ്പൊ സത്യമാവും? ഉള്ളില് അന്തര്യാമിയായ സ്വാമിയെ അഥവാ ഭഗവാനെ ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോൾ അയാൾ ജംഗമതീർത്ഥമായിട്ട് തീരും. അയാളുടെ ഉള്ളില് അല്പം എന്തെങ്കിലുമൊക്കെ പോയാൽ മതി, അത് തന്നെ നിവേദ്യമായിട്ട് തീരും. രമണ ഭഗവാന്റെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു, തിരുവണ്ണാമലയിൽ അന്ന് സത്രമുണ്ട്, ഇന്ന് സത്രമുണ്ട് അവിടെ, പക്ഷെ ഇന്നിപ്പോ എല്ലായിടത്തും ഭക്ഷണം കിട്ടുന്നുണ്ട്. അന്നൊക്കെ അരുണാചലത്തിൽ ആ സത്രത്തിൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ, വരുന്ന യാത്രികന്മാർക്ക് അവിടെ ഭക്ഷണം കിട്ടും, അവിടെ കിടന്നുറങ്ങാം. അപ്പോ ഭക്ഷണം കൊടുക്കും. അപ്പൊ അത് കണ്ടിട്ട് മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ക്രിസ്ത്യൻ മതത്തിലും മറ്റുമൊക്കെ അവര് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു, ആസ്പത്രികൾ കെട്ടുന്നു, സ്കൂൾ കെട്ടുന്നു, അന്നൊന്നും ഹിന്ദു മതത്തിൽ ഇതൊന്നുമില്ല. അപ്പോ നമ്മളിങ്ങനെ ഈ വരുന്നവർക്കൊക്കെ ഭക്ഷണം മാത്രം കൊടുക്കുമ്പോ ഈ പല ആളുകൾ ഇവിടെ വന്ന് സുഖമായി ഊണും കഴിച്ച് കിടന്നുറങ്ങുമെന്നല്ലാതെ അവരൊന്നും ചെയ്യില്ല, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ കുറെ മടിയന്മാര് ഉണ്ടാക്കുകയല്ലേ എന്ന് ഒരു സംശയം. ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നും ഭഗവാന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത് ഋഷികളാ രൊമ്പ മുന്നാലെ വെച്ച ഒരു സമ്പ്രദായം, അത് നീ നനയ്ക്കറ മാതിരി ഇല്ല. എപ്പോ യാരാവത് ഒരു സിദ്ധ പുരുഷാൾ ഇന്ന് അരുണാചല ക്ഷേത്രത്തിൽ വരുക, എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു സിദ്ധന്മാരാരെങ്കിലും ഒക്കെ ഇവിടെ വരുമ്പോ അവര് വിശന്നുകൊണ്ട് വരുമ്പോ അവരുടെ കുക്ഷിയിലേക്ക് അല്പം അന്നം ഈ സത്രത്തിൽ നിന്ന് പ്രയോജനപ്പെട്ടു പോവുകയാണെങ്കിൽ അവിടുത്തെ വൈശ്വാനരന് അത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സത്കാര്യങ്ങളൊക്കെ താനേ നടന്നുകൊള്ളും എന്നാണ്. എല്ലാം നടന്നുകൊള്ളും. അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാൻ പ്രസന്നനായാൽ, അവരെ പ്രീതിപ്പെടുത്തിയാൽ ഒക്കെ താനേ നടന്നുകൊള്ളും. ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ഥൂലമൊന്നുമല്ല എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ തന്നെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. റീസന്റ് കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. റാഷണൽ ആയിരിക്കണം എന്ന് പറഞ്ഞു ഒരു ഒരു കാലം മുമ്പ് വരെ യുക്തി ചിന്തയുടെ കാലമായിരുന്നു. ഇപ്പൊ ആളുകൾക്ക് യുക്തി ചിന്തയ്ക്ക് അപ്പുറമുള്ള പല മണ്ഡലങ്ങളും കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ പലതും യുക്തിക്ക് അപ്പുറമാണ്. നല്ലത് എന്ന് വിചാരിക്കുന്നതെല്ലാം നല്ലതല്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് മഹാത്മാക്കളാണ് പ്രമാണം. മഹദനുഗമലഭ്യമായിരിക്കണം നമ്മളുടെ മാർഗങ്ങളെല്ലാം. അപ്പോ അവരുടെ വയറ്റിലൊരു കുക്ഷിയിൽ അല്പം പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളൂ എന്ന് വെച്ചാൽ എന്താ, അവർ തന്നെ വിശ്വമേ സ്വരൂപമായിട്ടാണ് നടക്കുന്നത്. ഏകനാഥ് സ്വാമിയുടെ കഥയില് ഒരു കഥ വരുമല്ലോ. ഒരു സ്ത്രീ 1000 ബ്രാഹ്മണർക്ക് സഹസ്രഭോജനം നടത്താമെന്ന് നേർന്നു അത്രയും. അവർക്ക് പാവം അതിനുള്ള വകയില്ല. അപ്പൊ കാര്യം നടന്നപ്പോ വളരെ വിഷമിച്ചു. 1000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വഴിയില്ലല്ലോ എന്ന് വിഷമിച്ചപ്പോ സ്വപ്നത്തില് ഭഗവാൻ പറഞ്ഞു, അത്ര ഏകനാഥന് ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ മതിയെന്ന്. ഏകനാഥന് ഒരാൾക്ക്. അപ്പൊ ഏകനാഥന്റെ മകൻ ഹരി, അയാൾക്ക് ഇതിലൊന്നും അത്ര ഒന്നും വിശ്വാസമല്ല. ഹരി വലിയ പണ്ഡിതനായിരുന്നു. കാശിയിൽ പോയി വേദവും ശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ട് വന്ന ആളാണ്. ആചാര അനുഷ്ഠാനത്തോടെ ഇരിക്കുന്ന ആളാണ്. അച്ഛന്റെ ഭാഗവത ധർമ്മത്തിലും അച്ഛൻ ഇരിക്കുന്ന സ്റ്റേറ്റ് അദ്ദേഹത്തിന് പിടി കിട്ടിയിട്ടില്ല. അദ്ദേഹം അച്ഛനെ ഒരു സമയത്തിന് ശേഷം വല്ലാതെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഏകനാഥ സ്വാമി എല്ലായിടത്തൊന്നും പോകാൻ പാടില്ല. മറ്റുള്ളവർ പാചകം ചെയ്തത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ വളരെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തിയിരുന്നു സ്വാമി. അതുകൊണ്ട് ഹരി പണ്ഡിറ്റിന് ഒരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി, അച്ഛന്റെ മഹിമ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഇൻസിഡന്റുമായിരുന്നു അത്രേത്. അപ്പോ ഈ സ്ത്രീയുടെ വീട്ടില് ഏകനാഥ് സ്വാമി പറഞ്ഞു, ഞാൻ വരാം. ഏറ്റു. അപ്പോ ഹരി പറഞ്ഞു, അച്ഛൻ അവിടെ വന്ന് നിങ്ങൾ പാചകം ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കില്ല, ഞാനും എന്റെ ഭാര്യയും കൂടെ വന്ന് അവിടെ വന്ന് പാചകം ചെയ്ത് അച്ഛന് വേണ്ടതൊക്കെ ഏർപ്പാടാക്കാം, അതിന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിലേ അച്ഛൻ വരുള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അവരുടെ അടുക്കളയൊക്കെ ശുദ്ധം ചെയ്ത് ചാണകിട്ട് മെഴുകി വൃത്തിയാക്കി ഹരിയുടെ പത്നിയും കൂടെ അവിടെ ചെന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഏകനാഥ സ്വാമിക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തിട്ട് ഇലയും വേറെ ആരും എടുക്കാൻ പാടില്ല. മകൻ അച്ഛനോട് ഭക്തി, അച്ഛനാണെന്നുള്ള ഭക്തിയൊക്കെ ഉണ്ട്. ഹരി തന്നെയാണ് ഇല എടുക്കുന്നത്. അപ്പൊ ഹരി പണ്ഡിറ്റ് ഏകനാഥ സ്വാമി ഊണ് കഴിച്ചിട്ട് എച്ചിലില എടുക്കുമ്പോ ഓരോ ഇല എടുത്തു കഴിഞ്ഞാൽ അടിയിൽ ഒരു ഇല ഉണ്ടാവും അത്രയും. അങ്ങനെ 1000 ഇല എടുക്കേണ്ടി വന്നു എന്നാണ്. കഥ വാസ്തവമാണോ അല്ലയോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ നടന്നുകൂടായികയില്ല. എന്നാ ഏതോ വിധത്തിൽ ആ ഒരു മഹിമ വെളിവാക്കിയതാണെന്നാണ്. അതിനുശേഷം ഏകനാഥനോട് അപാര ഭക്തിയായിരുന്നു ഹരി പണ്ഡിറ്റിന് എന്നാണ് ഏകനാഥ് സ്വാമിയുടെ ചരിത്രം. അപ്പോ ഈ കഥയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അവര് ജംഗമതീർത്ഥങ്ങളാണ്, സ്വയം സത്യദർശികളായ ജ്ഞാനികൾ. പലരുടെയും തമിഴ്നാട്ടിലെ ശ്രീധരയ്യാവാൾ എന്ന് പറഞ്ഞൊരു പരമഭക്തനുണ്ടായിരുന്നു, ശിവഭക്തനായ ഒരു മഹാപുരുഷൻ. അദ്ദേഹത്തിന്റെ വീട്ടില് കിണറ്റിൽ ഗംഗ ആവിർഭവിച്ചു എന്നൊരു കഥയുണ്ട്. എല്ലാ വർഷവും അതൊരു പ്രത്യേക ഉത്സവമായിട്ട് ഇന്നും അയ്യാവാൾ മഠത്തില് നടക്കുന്നുണ്ട്, ഗംഗാവിർഭാവം. ആ കിണറ്റിൽ ഗംഗ ആവിർഭവിച്ചു എന്ന്. അതേപോലെ മഹാരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, നാഗമഹാശൈ ദുർഗാചരൺ നാഗ്. ഈ നാഗമഹാശൈ രാമകൃഷ്ണദേവൻ എങ്ങനെ ജീവിച്ചു അതേപോലെ ജീവിച്ചു, ഗുരുവിനെ കടത്തി വെട്ടിയ ഒരു ശിഷ്യൻ എന്നും ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയും. എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആദ്യ അച്ഛൻ വിവാഹം കഴിച്ചു, ഭാര്യയെ തൊട്ടില്ല, ഭാര്യയെ കൂടെ ഉണ്ടായിരുന്നു, സ്പർശിച്ചില്ല. ഡോക്ടറായിരുന്നു, ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. ഒരിക്കൽ എന്തോ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ഈ മരുന്നും വിറ്റുകൊണ്ട് ആളുകളുടെ രോഗവും നോക്കിക്കൊണ്ടൊക്കെ നടക്കുന്ന ആൾക്ക് ശരീരത്തിൽ നിന്ന് മനസ്സെങ്ങനെ വിട്ടുപോകും എന്ന് ചോദിച്ചു അത്രേ. അതോടുകൂടെ ആ മരുന്ന് പെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞു. ദാരിദ്ര്യമാണ്, ദാരിദ്ര്യമാണ്. ആ കുടില് ചോർന്ന് ഒലിച്ചാലും വേറെ ആരും തനിക്ക് വേണ്ടി പണിയെടുക്കാൻ വരാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ പണിക്കാരെ ആ ഭാര്യ വിളിച്ചുകൊണ്ടുവന്ന് കുടില് ഇയാളില്ലാത്ത സമയത്ത് കയറ്റിയാൽ പോലും കരഞ്ഞുകൊണ്ട് നിങ്ങൾ നാരായണനാണ്, എനിക്ക് സേവ ചെയ്യരുത്, ഇറങ്ങുന്നു, ആ കുടിലൊക്കെ ചോർന്ന് ഒലിക്കാം. ആ നാട്ടിലുള്ളവർക്ക് മുഴുവൻ അറിയാം അദ്ദേഹത്തിന്, എല്ലാരെയും വിശ്വസിക്കും. ആര് പറ്റിച്ചാലും പറ്റിക്കപ്പെടും. തുക്കാറാമന്റെ ഒക്കെ എക്സ്പാൻഡഡ് ഫോമാണ് അദ്ദേഹം. എല്ലാവരുടെയും കഥയൊന്നും വെളിയിൽ വരില്ലല്ലോ. വിവേകാനന്ദ സ്വാമികൾ പറയും, ഇപ്പൊ വെസ്റ്റ് ബംഗാളോ ഈസ്റ്റ് ബംഗാളോ, നമ്മളിപ്പോ ബംഗാൾ പറയണത് വെസ്റ്റ് ബംഗാൾ, അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലാണ്. വിവേകാനന്ദ സ്വാമി പറയും, ഈസ്റ്റ് ബംഗാൾ മുഴുവൻ പവിത്രമായി എന്നാണ് അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട്. അത്ര വലിയൊരു മഹാപുരുഷൻ. അദ്ദേഹത്തിന് ഭാര്യയെ സ്പർശിക്കുകയേ ചെയ്തില്ല എന്ന് കണ്ടപ്പോ അച്ഛൻ നിർബന്ധിച്ച് രണ്ടാമതും കല്യാണം കഴിച്ചു വെച്ചു. അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ വിവാഹം തീരുമാനിച്ച് പുടവ കൊടുക്കല് പോലെയുള്ള എന്തോ കർമ്മം നടന്നു. രണ്ടാമത് കല്യാണം കഴിച്ചിട്ടും അദ്ദേഹം ഒന്നും ചലിച്ചില്ല. യാതൊരു വിധത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാശി, അങ്ങനെ ഒരു പരമഹംസ സ്ഥിതിയായിരുന്നു. അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ധർമ്മമാണോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ആ മഹാത്മാക്കളുടെ കാര്യത്തിൽ അതിനൊന്നും ആ പ്രസക്തിയില്ല. ധർമ്മ അധർമ്മ ചിന്തയൊന്നും അവിടെ ഒന്നും നിൽക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ദുർഗാചരണനാകും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കലും ചില അതിഥികളൊക്കെ രാത്രി നല്ല മഴയത്ത് വീട്ടില് ചെന്നപ്പോ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം, വിറകില്ല, വീട്ടിന് തൂണ് വെട്ടി, വീണ് നിൽക്കുന്ന തൂണൊന്ന് വെട്ടിയെടുത്തിട്ട് വിറകായിട്ട് ഇട്ടിട്ട് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുത്തു അത്രയും. ലാസ്റ്റ് ഡേയ്സില് രാമകൃഷ്ണദേവന് സുഖമില്ലാതെ കിടക്കുമ്പോ അദ്ദേഹം പറയാ, ക്യാൻസർ മുഴുവൻ ഞാൻ ആവാഹിച്ചെടുക്കാം എന്റെ മേലെ എന്ന്. രാമകൃഷ്ണദേവൻ പറഞ്ഞു, അതൊന്നും വേണ്ട, നീ വിചാരിച്ചാ നടക്കും, പക്ഷെ അതൊന്നും ചെയ്യരുതെന്ന്. ആ ദുർഗാചരണനാഗ് അവരുടെ അച്ഛൻ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിനെ. എന്നാൽ അച്ഛനെ ഒക്കെ സേവ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു, എന്തോ ഒരു പ്രത്യേക വിശേഷ ദിവസം ഗംഗാ സംഗമത്തിൽ പോയി ഗംഗയിൽ പോയി കുളിക്കണം. അപ്പൊ അച്ഛനൊന്നും പോവാനൊന്നും കഴിഞ്ഞില്ല, ഇയാള് അദ്ദേഹം കൂട്ടിക്കൊണ്ടു പോയില്ല എന്തോ. അപ്പോ പറയാണ്, നീ ഇത്ര വലിയ ഭക്തനാണല്ലോ, ഒന്ന് ഗംഗാസ്നാനത്തിന് ഈ ദിവസം പോയി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വരേണ്ടതല്ലേ. അപ്പൊ നാഗമഹാശയ പറഞ്ഞു, അച്ഛന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, ഗംഗാമാതാവിന് നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഗംഗ വരും ആ ദിവസം. ആ പറഞ്ഞ പോലെ ആ ദിവസം ആ വീട്ടില് ഒരു സ്ഥലം പൊട്ടിയിട്ട് ഗംഗാജലം ഉള്ളിലേക്ക് ഊറ്റെടുത്ത് പ്രവഹിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവരാണ് ജംഗമതീർത്ഥങ്ങളാണ് വരും. അപ്പോ സാ കാശി വിദിതായേന തേന പ്രാപ്താഹി കാശി. ആ കാശി ആരാൽ അറിയപ്പെട്ടിരിക്കുന്നു? അവര് നിരന്തരം കാശിയിലാണ്. അവരാൽ കാശി പ്രാപിക്കപ്പെട്ടിരിക്കുന്നു. അവരിരിക്കുന്ന സ്ഥലം കാശിയാണ്. അതാണ് സത്സംഗത്തിൽ കാശിയുണ്ട്, ഹരിദ്വാരമുണ്ട്, ഋഷികേശമുണ്ട്, എല്ലാ തീർത്ഥ നദികളും ഉണ്ട് എന്നൊക്കെ പറയാൻ കാരണം എന്താ? ഇതിന്റെയൊക്കെ പ്രയോജനമായ പവിത്രീകരിക്കൽ, പവിത്രമാക്കൽ സത്സംഗത്തിൽ നടക്കുന്നത് കൊണ്ടാണ്, സാധുസംഗത്തിൽ നടക്കുന്നത് കൊണ്ടാണ്. കാശ്യാം ഹി കാശതേ കാശി കാശി സർവ പ്രകാശികാം സാ കാശി വിദിതായേന തേന പ്രാപ്താ ഹി കാശികാം. അപ്പൊ അങ്ങട് കാശിക്ഷേത്രത്തിലേക്ക് അവര് പോയിട്ടില്ലെങ്കിൽ കാശിക്ഷേത്രം അവരുടെ അടുത്തേക്ക് വരും. ചില മഹാത്മാക്കൾ ഒരിടത്തേക്കും പോയിട്ടില്ല. ത്യാഗരാജസ്വാമികൾ പോലും അവസാനം ഉപനിഷത് ബ്രഹ്മേന്ദ്ര സരസ്വതി ത്യാഗരാജനെ കാണണമെന്ന് ആശിച്ചത് കൊണ്ടാണ് തിരുവയ്യാർ വിട്ട് പുറത്തു പോയത്. അല്ലെങ്കിൽ ഒരിടത്തും തീർത്ഥയാത്രയൊന്നും പോയിട്ടില്ല. രാമകൃഷ്ണദേവന് തീർത്ഥയാത്രയൊന്നും പോയില്ല. നിർബന്ധമായിട്ട് മധുരനാഥ് ബിശ്വാസ് കാശിയിലേക്കും ബൃന്ദാവനത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയതാണ്. അല്ലെങ്കിൽ രാമകൃഷ്ണദേവന് ദക്ഷിണേശ്വരം വിട്ട് എവിടെയും പോവാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ യാത്ര പോയിട്ട് വന്ന ശേഷം പിന്നെ ഇങ്ങോട്ടും പോയില്ല. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ മഠാധിപതിയായ ശേഷം 6 വർഷത്തേക്ക് ശൃംഗേരി വിട്ടു പോയില്ല. പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് അങ്ങ് മഠാധിപതിയാണ് യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. കാലടി വരെ വന്നു യാത്ര ചെയ്ത്. വടക്കോട്ടൊന്നും പോയില്ല. കാലടിയിൽ വന്നപ്പോൾ 1.5 വർഷം കാലടിയിൽ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ശൃംഗേരി പോയ ശേഷം പിന്നെ പുറത്ത് പോയതേയില്ല. അവരിയ്ക്കുന്ന സ്ഥലം എവിടെയോ അത് തീർത്ഥക്ഷേത്രമാണ്. എനിക്കറിയുന്ന ഒരു വലിയ ഘനപാടികൾ, ഒരു ദീക്ഷിതർ കുറെ ബ്രഹ്മചാരികളെയൊക്കെ കൂട്ടിക്കൊണ്ട് ശൃംഗേരിയിലേക്ക് പോയി. അപ്പൊ അതിലൊരു ബ്രഹ്മചാരി ആയിട്ട് ഇരുന്ന ആള് ഇന്ന് അദ്ദേഹത്തിന് 80 വയസ്സായി കഴിഞ്ഞു. അദ്ദേഹനോട് പറഞ്ഞു, സ്വാമികള് അന്തർമുഖമാണ്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശൃംഗേരിയിൽ. എപ്പോഴാ പുറത്തു വരിക എന്നറിയില്ല. അദ്ദേഹം അങ്ങനെയായിരുന്നു ഒരു സ്റ്റേജിൽ. ചിലപ്പോൾ കുറേ കാലം ആർക്കും ഭക്തന്മാർക്കൊന്നും ഡിവോട്ടീസിനൊന്നും പോണേ കാണാനൊന്നും പറ്റില്ല, കാണൂല. അപ്പോ അടുത്ത ദിവസം ഇവര് തിരിച്ചു പോവാൻ നിൽക്കുമ്പോഴാണ് സ്വാമികൾ പുറത്തു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നൊരു ചെറിയൊരു പാലം പോലെ ഉണ്ടായിരുന്നു. അതിലൂടെ കുറെ ദിവസങ്ങളായതുകൊണ്ട് ദീക്ഷയൊക്കെ വളർന്ന് അദ്ദേഹം പറഞ്ഞു, ആ ദർശനം അദ്ദേഹത്തിന് ഇപ്പോഴും ഈ വയസ്സിൽ ഓർമ്മയുണ്ട്. മഹാത്മാക്കളെ കണ്ടതും മറക്കുകയില്ല, ബാക്കിയൊക്കെ മറന്നു പോകും. അവർ ആത്മസ്വരൂപികളാണ്, അതുകൊണ്ട് കണ്ടാതെ മറക്കില്ല. അപ്പൊ ആ വൃദ്ധൻ ഇപ്പൊ എന്നോട് പറഞ്ഞു, ഏതോ വേദകാലത്തിലെ ഋഷികളെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോ ഒക്കെ താടിയും തലയും ഒക്കെ ആയിട്ട് കുറെ കാലമായി. പോയി നേരെ ശാരദാംബ ക്ഷേത്രത്തിൽ പോയി തൊഴുത്തു. നേരെ തിരിച്ചു പോണ വഴിയിൽ ദീക്ഷിതരെ കണ്ടപ്പോ ദീക്ഷിതരോടത്ത് എന്തോ 2 വാക്ക് പറഞ്ഞു. യാഗം ചെയ്യാൻ പോണെന്ന് എന്തോ പറഞ്ഞു. അപ്പൊ യാഗം അദ്ദേഹത്തിനെ കുറിച്ച് എന്തോ 2 വാക്ക് പറഞ്ഞിട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ദീക്ഷയൊക്കെ എടുത്തിട്ട് തുംഗഭദ്ര നദിയിൽ കുളിക്കാൻ വന്നപ്പോ ദീക്ഷിതർ പറഞ്ഞു, അത്രേം ഇവരൊക്കെ മാധ്യാനിക ജപത്തിനിരിക്കുകയാണ്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു, ഇപ്പൊ ജപമൊന്നും വേണ്ട, അദ്ദേഹം കുളിക്കുമ്പോ കുളിക്കുക, അത് തന്നെ ഗംഗാസ്നാനം, ഇത് തന്നെ സർവതീർത്ഥ സ്നാനം, അദ്ദേഹം മുങ്ങുമ്പോ കൂടെ മുങ്ങാം. ആ ജലം അവിടെ സ്പർശിച്ചിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. സ്വാമികൾ അവിടെ കുളിക്കുന്നുണ്ട്, ഇവിടെ കുളിക്കാം നമുക്ക്. ഇത് തന്നെ ഇപ്പൊ സർവതീർത്ഥ സ്നാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ജപമോ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഇപ്പൊ ജപമൊന്നും വേണ്ട എന്നൊന്ന് വലിച്ചുകൊണ്ട് പോയി അവരെ കൊണ്ടുപോയിട്ട് തുംഗഭദ്രയിൽ സ്നാനം ചെയ്യിപ്പിച്ചു എന്നാണ്. അപ്പോ സാതീർത്ഥവര്യാമണി കർണികാച്ച്, ഏറ്റവും വലിയ തീർത്ഥം സത്സംഗമാണ്, സാധുസംഗമാണ്. കാശ്യാം ഹി കാശതേ കാശി, കാശി സർവപ്രകാശിക, സാ കാശി വിധിതായേന തേന പ്രാപ്താ ഹി കാശിക. അകമേയുള്ള ആത്മതത്വം ആരാൽ അറിയപ്പെട്ടുവോ അവരാലാണ് കാശി കാണപ്പെട്ടത്, കാശിയിലേക്ക് പോകപ്പെട്ടത്. കാശീക്ഷേത്രം ശരീരം ത്രിഭുവന ജനനീ വ്യാപിനി ജ്ഞാനഗംഗ ഭക്തിശ്രദ്ധാഗയേയം നിജഗുരുചരണധ്യാനയോഗ പ്രയാഗ വിശ്വേഷോയം തുരീയ സകലജനമനസാക്ഷിഭൂതോന്തരാത്മാ ദേഹേ സർവം മദീയേ ഇതി വസതി പുനഃ തീർത്ഥമന്യത് കിമസ്തി. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല 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 യതോ മമാത്മാ ഭവസി ത്വമേവ. തോന്നവാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീ പതയേ. ഹര ഹര മഹാദേവ.